العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن نبينا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، سهودرين غلاب نمك ريام شيطان മനുഷ്യനെ പഴപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കും. മുൻഗാമികൾ പലരും പറഞ്ഞത് കാണാം, ശൈത്താനും മനുഷ്യനെ രണ്ട് തരത്തിലാണ് പ്രധാനമായും പിടികൂടുക. അത് ഒന്നുകിൽ ആവേശം കൊള്ളിച്ച് അതിരുകവിച്ചിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ദീനിൽ തസാഹുൽ കാണിച്ച് വീഴ്ചകൾ വരുത്തി ദീൻ ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടാക്കും. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് പിശാച് മനുഷ്യനെ പിന്തുടരുക. അത് ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ച്, പ്രകൃതമനുസരിച്ചായിരിക്കും ശൈത്താന്റെ പഴപ്പിക്കൽ. പൊതുവെ പ്രകൃതത്തിൽ ആവേശമുള്ള ഒരാളാണെങ്കിൽ അവനെ ഉലുവിലേക്ക്, അതിരുകവിച്ചിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. പൊതുവെ മടിയും അലസ്യതയുമുള്ള ആളാണെങ്കിൽ അവന് ദീനിന്റെ കൽപ്പനകൾ ഉപേക്ഷിക്കാനുള്ള പ്രേരണയാണ് പിശാച് ഉണ്ടാക്കുക. ഇതിലേത് രൂപത്തിലായാലും മനുഷ്യൻ പഴച്ചു കിട്ടിയാൽ മതി, പിശാച് സംതൃപ്തനാണ്. ഇമാം ഔസാഇ റഹിമഹുള്ള, അറിയപ്പെട്ട താബിഈ ഇമാം, അദ്ദേഹം പറഞ്ഞു, മാ മിൻ അംരിൻ അമറ അല്ലാഹു ബിഹി, അല്ലാഹു എന്തൊരു കാര്യം കൽപ്പിച്ചാലും, ഇല്ലാ ആറല്ലാഹു ശൈത്താനു ബിഖസ്ലതൈൻ, ശൈത്താൻ രണ്ട് രൂപത്തിൽ വസ്വാസ് ഉണ്ടാക്കും. അല്ലാഹു തആല ഒരു കാര്യം കൽപ്പിച്ചു, ശൈത്താൻ ആ വിഷയത്തിൽ രണ്ട് തന്ത്രങ്ങൾ പ്രയോഗിക്കും. ലാ യുബാലി അയ്യഹുമാ അസാബ്, അതിലേതാണ് വിജയിക്കുന്നത് എന്നത് ശൈത്താനെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഒരാളെ കൂടുതൽ ചെയ്യിപ്പിച്ചാലും, ആ കൽപ്പനയിൽ വീഴ്ച വരുത്താൻ പ്രേരിപ്പിച്ചാലും രണ്ടും ശൈത്താന് തുല്യ സന്തോഷമാണ്. ലായുബാലി അയ്യഹുമ അസാബ്, അതിലേത് കിട്ടി എന്നുള്ളത് ശൈത്താന് പ്രശ്നമല്ല. അൽ ഉലുവു വത്തഖ്സീർ, ഉലുവും തഖ്സീറും, അതിരുകവിയുക, വീഴ്ച വരുത്തുക, ഇതിലേത് സംഭവിച്ചു കിട്ടിയാലും ശൈത്താൻ സംതൃപ്തനാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു, അതുപോലെ നിങ്ങൾ മുമ്പ് പല ക്ലാസ്സുകളിലും കേട്ടിരിക്കും, വായിച്ചിരിക്കും, സലഫു സാലിഹ്യങ്ങളുടെ മൻഹജിന്റെ പ്രാധാന്യം, ഫഹ്മു സലഫിന്റെ പ്രാധാന്യം. ഈ വിഷയം ഇതുപോലെ തന്നെയാണ്. ശൈത്താൻ മനുഷ്യനെ ഇതിൽ നിന്ന് തെറ്റിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് വിജയത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് അതിൽ ഒന്നുകിൽ ഉലുവിലേക്ക്, അതിരുകവിച്ചിലേക്ക് കൊണ്ടുപോകാൻ പിശാച് ശ്രമിക്കും, അതല്ലെങ്കിൽ അലംഭാവം കാണിക്കാൻ പ്രേരിപ്പിക്കും. ആമുഖമായി ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് ഫഹ്മു സലഫ്, മുൻഗാമികളുടെ മാർഗവും അവരുടെ ഫഹ്മും എന്താണ് എന്ന് സൂചിപ്പിക്കാം. എന്താണ് ഫഹ്മു സലഫ് എന്ന് പറഞ്ഞാൽ, നേരത്തെ നിങ്ങൾ ക്ലാസ്സിൽ കേട്ടതാണ്, ദീനിലെ ഒരു പ്രമാണമാണ് ഫഹ്മു സലഫ് എന്ന് പറയുന്നത്. ഖുർആനും സുന്നത്തും ഏതുപോലെ നമുക്ക് പ്രമാണമാണോ അതുപോലെ തെളിവാണ്, പ്രമാണമാണ് ഫഹ്മു സലഫ് എന്ന്. മാത്രമല്ല, ഖുർആനും സുന്നത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫഹ്മു സലഫിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ഇതിന് തെളിവ്? ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സലഫുകളുടെ ഫഹ്മ അനുസരിച്ചാണ്, ഓരോരുത്തരുടെയും ബുദ്ധി അനുസരിച്ചല്ല എന്നതിന് തെളിവെന്താണ്? ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ട്. അല്ലാഹു തആല പറയുന്നു, വമൻ യുഷാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ആരാണോ സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂലിനെ ധിക്കരിക്കുന്നത്, വയത്തബി ഗൈറ സബീലുൽ മുഅ്മിനീൻ, സബീലുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത ഒരു മാർഗം പിന്തുടരുന്നത്, നുവല്ലിഹി മാ തവല്ല, അവനെ നാം പിഴപ്പിക്കും, വനുസ്ലിഹി ജഹന്നം, അങ്ങനെ നരകത്തിലെത്തിക്കും, വസാഅത്ത് മസീറ, അത് എത്ര മോശമായ പര്യവസാനമാണ്. അപ്പൊ അല്ലാഹു തആല ഇവിടെ താക്കീത് ചെയ്തിരിക്കുകയാണ്, നരകമുണ്ട് ആർക്ക്? വയത്തബി ഗൈറ സബീലുൽ മുഅ്മിനീൻ, ഹദീസ് നിഷേധിക്കുന്നവനും സബീലുൽ മുഅ്മിനീൻ അല്ലാത്ത, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മാർഗം സ്വീകരിക്കുന്നവനും, രണ്ടുപേരെയും ഒരുപോലെയാണ് പറഞ്ഞത്. അപ്പൊ നബിയുടെ ഹദീസ് നിഷേധിക്കുന്ന അതേ സ്ഥാനത്താണ് വയത്തബി ഗൈറ സബീലുൽ മുഅ്മിനീൻ. സബീലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആയത്തിറങ്ങുന്ന സമയത്തുള്ള മുഅ്മിനീങ്ങൾ ആരാണ്? സഹാബത്താണ്. അപ്പോൾ സഹാബത്തിന്റെ മാർഗം അത് വെടിഞ്ഞ് മറ്റൊരു മാർഗം സ്വീകരിക്കുക എന്നുള്ളത് നരകശിക്ഷക്ക് കാരണമാകുന്ന കാര്യമാണ്. നരകശിക്ഷയുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞാൽ അത് വൻപാപമാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ഉപേക്ഷിക്കുന്നത് നരകം കിട്ടാൻ കാരണമാകും. അതുപോലെ രണ്ടാമത്തെ തെളിവ്, അല്ലാഹു തആല പറഞ്ഞു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, അഹ്ലുൽ കിതാബിനെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ പറയുകയാണ്. അവരുടെ ദലാലത്തിനെ കുറിച്ചും അവര് അമ്പിയാക്കളുടെ മാർഗത്തിൽ നിന്ന് അകന്നുപോയതിനെ കുറിച്ചും ഒക്കെ വിശദീകരിച്ചതിന് ശേഷം, അവർ ചെയ്ത വീഴ്ചകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, അവർക്ക് മടങ്ങി വരാനുള്ള മാർഗം അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് അവർക്ക് ഇനി പരിഹാരമുള്ളത്? ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചിരിക്കുന്നുവോ അതുപോലെ അവർ വിശ്വസിച്ചാൽ, ഫഖദ് ഇഹ്തദൂ, അവർ രക്ഷപ്പെട്ടു, അവർ സന്മാർഗത്തിലായി. ഇവിടെ നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? അത് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന കിതാബിൽ പറഞ്ഞു, മഫ്ഹൂമുൽ മുഖാലഫ, ഈ ആയത്തിന്റെ വിപരീതാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആയത്തിൽ പറയുന്നത് സഹാബത്തിനെ പോലെ വിശ്വസിച്ചവർ രക്ഷപ്പെട്ടു. അപ്പോൾ അതിന്റെ ഒരു വ്യംഗ്യമായ അർത്ഥം എന്താണ്? ഇബ്നു ഖയ്യിം പറയുന്നു, ഇല്ലം യുഅ്മിനു കമാ ആമന സഹാബ ഫഖദ് ദല്ലു. സഹാബത്തിനെ പോലെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പഴച്ചു. സഹാബത്തിനെ പോലെ വിശ്വസിച്ചാൽ ഹിദായത്തിലായെങ്കിൽ, സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാത്തവൻ ദലാലത്തിലായി. ഇതിന്റെ നേരെ വിപരീതം. ഇതും തെളിവാണ്. അതുപോലെ ഹദീസിലും നമുക്ക് തെളിവുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി, മുസ്ലിമും, അബൂദാവൂദും, തിർമിദിയും, ഇബ്നു മാജിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ അർബാദ് ഇബ്നു സാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. ഇത് ഇമാം ഇബ്നു ഖയ്യിം ഹസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു അബ്ദുൽ ബർ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് പിന്തുടരുക. വസുന്നത്തുൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഖുലഫാഉർ റാഷിദീങ്ങളെ നിങ്ങൾ പിന്തുടരുക. അദ്ദു അലൈഹ ബിൻ നവാജിദ്, അണപ്പല്ലുകൊണ്ട് നിങ്ങൾ ഈ മാർഗം, എന്റെയും സഹാബത്തിന്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും മാർഗം കടിച്ചു പിടിക്കുക. വയ്യാക്കും മുഹ്ദസാത്തുൽ ഉമൂർ, ഇത് രണ്ടിനും വിരുദ്ധമായ, എന്റെ സുന്നത്തും സഹാബത്തിന്റെ സുന്നത്തും അല്ലാത്ത മുഹ്ദസാത്തുകൾ, പുതുതായി ദീനിൽ കടത്തിക്കൂട്ടിയ ആശയങ്ങളും വിശ്വാസങ്ങളും പ്രവൃത്തികളും ഒക്കെ, ഇയാക്കും, അതിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറയുകയുണ്ടായി. അതുപോലെ മറ്റൊരു ഹദീസ് കാണാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നുജൂമു അമനത്തുൻ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിന് സുരക്ഷയാണ്. എന്താണ് ആകാശത്തിന് സുരക്ഷ എന്ന് പറഞ്ഞാൽ, അവിടുന്ന് പറഞ്ഞു, വഇദാ ദഹബത്തുൻ നുജൂമു അത്തസ്സമാ അമാ തുഅദ്, ഈ നക്ഷത്രങ്ങൾ അത് പൊഴിഞ്ഞു കഴിഞ്ഞാൽ, അത് വീണു കഴിഞ്ഞാൽ, അത്തസ്സമാ അമാ തുഅദ്, ആകാശത്തിന് താക്കീത് ചെയ്യപ്പെട്ട ശിക്ഷ, താക്കീത് ചെയ്യപ്പെട്ട അപകടം, ദുരന്തം സംഭവിക്കും എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ സംഭവിക്കും. നമുക്കറിയാം അന്ത്യനാളുടെ തുടക്കമാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക എന്നുള്ളത്. വൈദൻ നുജൂമു ഇൻഖദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക എന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഈ ഒരു ഉപമ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, വഅന അമനതുൻ ലിഅസ്ഹാബി, ഞാൻ എന്റെ സഹാബത്തിനൊരു സുരക്ഷയാണ്. വൈദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സഹാബത്തിന് അവർ താക്കീത് ചെയ്യപ്പെട്ടിട്ടുള്ള ദുരിതങ്ങൾ സംഭവിക്കും. നമുക്കറിയാം സഹാബത്തിനിടയിൽ ഉണ്ടായ കുഴപ്പങ്ങൾ, അത് ഇക്കാലത്ത് നമുക്കിടയിൽ ഉണ്ടാകുന്ന കുഴപ്പം പോലെയല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന കാലത്ത് ഇല്ലാതിരുന്ന ചില ഇഖ്തിലാഫുകൾ സംഭവിക്കുകയുണ്ടായി. വഅസ്ഹാബി അമനതുൻ ലിഉമ്മത്തി, എന്റെ സഹാബത്ത് എന്റെ ഉമ്മത്തിന് നിർഭയത്വവും സുരക്ഷയുമാണ്. വഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, എന്റെ സഹാബത്ത് മരിച്ചു കഴിഞ്ഞാൽ ഉമ്മത്തിന് അള്ളാഹു താക്കീത് ചെയ്തിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കും. സഹാബത്തിന്റെ കാലം കഴിഞ്ഞാൽ കൂടുതൽ ബിദഅത്തുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഇഖ്തിലാഫുകൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസും ഫഹ്മു സഹാബത്തിനുള്ള തെളിവാണ്. എന്താണ് ഇതിലുള്ള തെളിവ്? എവിടെ നിന്നാണ് തെളിവ് കിട്ടുന്നത്? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അലാമുൽ മുഖയ്യിൽ തന്നെ പറയുന്ന ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം, വജ്ഹുൽ ഇസ്തിദ്ലാൽ ബിൽ ഹദീസ്, ഈ ഹദീസ് എങ്ങനെയാണ് ഫഹ്മു സലഫിന് തെളിവാകുന്നത്? അന്നഹു ജഅല നിസ്ബത അസ്ഹാബിഹി ഇലാ മൻ ബഅദഹും കനിസ്ബതിഹി ഇലാ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താനും സഹാബത്തും തമ്മിലുള്ള ബന്ധം അതുപോലെയാണ് സഹാബത്തും അവർക്ക് ശേഷം വരാനുള്ള ആളുകളും തമ്മിലുള്ള ബന്ധം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരൽ സഹാബത്തിന് എത്രമാത്രം വാജിബാണോ അതുപോലെ വാജിബാണ് അവർക്ക് ശേഷം വന്നവർ സഹാബത്തിനെ പിന്തുടരുക എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. അതുപോലെ തന്നെ ധാരാളം അസറുകൾ മുൻഗാമികൾ പറഞ്ഞത് കാണാം. താബിഈങ്ങളും അത്ബാഉ താബിഈൻ ഇങ്ങനെയുള്ള മുൻഗാമികൾ, അവർ സഹാബത്തിന്റെ ഫഹ്മിനെ കുറിച്ച്, അതുപോലെ താബിഈങ്ങളുടെ ഫഹ്മിനെ കുറിച്ച് അത് തെളിവാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞത് കാണാം. ഇമാം അജൂരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ശരീഅ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം ഔസാഇ പറഞ്ഞതായി, വലിയ ഇമാമായ താബിഈ, അദ്ദേഹം പറയുന്നു, അലൈക ബി ആസാരി മൻ സലഫ്, മുൻഗാമികളുടെ അസറുകൾ, അവരുടെ വാക്കുകൾ നീ മുറുകെ പിടിക്കുക. വഇൻ റഫദക അന്നാസ്, ജനങ്ങൾ മുഴുവനും നിന്നെ കൈവിടിഞ്ഞാലും ഉപേക്ഷിച്ചാലും, ഈ അസറുകൾ മുറുകെ പിടിച്ചതിന്റെ പേരിൽ, മുൻഗാമികളുടെ ഫഹ്മ് മുറുകെ പിടിച്ചതിന്റെ പേരിൽ നാട്ടുകാർ മുഴുവൻ നിന്നോട് എതിരായാലും നീ അത് മുറുകെ പിടിച്ചുകൊള്ളുക. വഇയാക വ അറാ അർരിജാൽ, ജനങ്ങളുടെ അഭിപ്രായം, ഈ ഫഹ്മു സലഫിന് വിരുദ്ധമായ ഓരോരുത്തരുടെയും തോന്നലുകൾ, അവരുടെ വ്യാഖ്യാനങ്ങൾ, അത് നീ സൂക്ഷിച്ചുകൊള്ളുക. വഇൻ സഖറഫു ലക ബിൽ ഖൗൽ, അത് അവരെത്ര ഭംഗിയായി അലങ്കരിച്ച് സംസാരിച്ചാൽ, ഓരോരുത്തരും അവനവന്റെ ബുദ്ധിക്ക് തോന്നുന്ന വ്യാഖ്യാനങ്ങൾ അത് വളരെ ഭംഗിയായി അവതരിപ്പിച്ചെന്ന് വരും, പക്ഷെ അത് സൂക്ഷിച്ചുകൊള്ളുക. അതുപോലെ ഇവർക്ക് ശേഷം വന്ന, താബിഈങ്ങൾക്ക് ശേഷം വന്ന ഇമാമിങ്ങൾ, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും മറ്റുള്ള ഇമാമിങ്ങളും ഇക്കാര്യം പറഞ്ഞു. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന് അറിയപ്പെട്ട ഉസൂലു സുന്നഹ എന്ന റിസാലയിൽ, എന്താണ് ത്വായിഫത്തുൽ മൻസൂറയുടെ, അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന രക്ഷപ്പെടുന്ന കക്ഷി, അവരുടെ സ്വഭാവങ്ങളും അവരുടെ അടിസ്ഥാനങ്ങളും എന്തായിരിക്കും എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇമാം അഹമ്മദ് റഹിമഹുല്ലാ എഴുതിയ ഒരു റിസാലയാണ്, ഒരു കത്താണ്. അതിൽ അദ്ദേഹം പറയുന്നു, ഉസൂലു സുന്നതി ഇന്ദന ആരാണ് അഹ്ലു സുന്ന, ആരാണ് സലഫി എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇമാം അഹ്മദ് എഴുതുകയാണ്. അതിൽ ഒന്നാമത്തെ വാചകം ഉസൂലു സുന്നത്തി ഇന്ദനാ, ഈ മാർഗത്തിന്റെ ആണിക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ മാർഗം, സലഫുകളുടെ മാർഗം, അഹ്ലു സുന്ന, അത് അവരുടെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? അത്തമസ്സുഖു ബിമാ കാന അലൈഹി അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത് ഏതൊന്നിൽ ഉറച്ചു നിന്നുവോ അത് തമസ്സുക്ക്, അത് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഒരു ഇഖ്തിദാഉ ബിഹിം, അവരെ മാതൃകയാക്കുക എന്നുള്ളതാണ്. വതർക്കുൽ ബിദഅ, അവർക്ക് ശേഷമുണ്ടായ പുത്തൻവാദങ്ങൾ, ബിദഅത്തുകൾ ഉപേക്ഷിക്കുക എന്നതാണ്. വകുല്ലു ബിദഅത്തിൻ ഫഹിയ ദലാല, വതർക്കുൽ ഖുസൂമാതി ഫിദ്ദീൻ, കാരണം ബിദഅത്തുകൾ ദലാലത്താണ്, അത് നേരായ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന കാര്യങ്ങളാണ്. വതർക്കുൽ ഖുസൂമാതി ഫിദ്ദീൻ, ദീനിന്റെ കാര്യങ്ങളിൽ തർക്കങ്ങളും സംവാദങ്ങളും ഉപേക്ഷിക്കുക, ഇതാണ് മുൻഗാമികളുടെ മാർഗം എന്നാണ് ഇമാം അഹമ്മദ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത് പറഞ്ഞത് അത്തമസ്സുഖു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുക. ഇത് അതിനുശേഷം വന്ന ഇമാമിങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നത് നോക്കൂ, വഇന്നമൽ മുത്തബഉ ഫീ ഇസ്ബാതി അഹ്കാമില്ലാ, അള്ളാഹുവിന്റെ ഹുക്കുമുകൾ സ്ഥിരപ്പെടുത്താനുള്ള പ്രമാണം, അള്ളാഹു ഇന്ന കാര്യം കൽപ്പിച്ചിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു, ഇത് ഹറാം, ഇത് ഹലാൽ, ഇത് ഫർള് എന്ന് പറയാൻ ഉള്ള പ്രമാണം എന്താണ്? കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ കിതാബ്, റസൂലിന്റെ സുന്നത്ത്, വസബീറു സാബിഖീനൽ അവ്വലീൻ, മുൻഗാമികളായ മുഹാജിറുകളുടെയും അൻസാരി അൻസാറുകളുടെയും ഫഹ്മ്, അവരുടെ മാർഗം. ലാ യജൂസു ഇസ്ബാതു ഹുക്മിൻ ശർഈ, ശർഈയായ ഒരു ഹുക്മും സ്ഥിരപ്പെടുത്താൻ പാടില്ല, ഇന്ന കാര്യം ഫർളാണ്, ഇന്ന കാര്യം ഹറാമാണ് എന്ന് പറയാൻ പാടില്ല. ബിദൂനി ഹാദിഹിൽ ഉസൂലി സലാത്ത്, ഈ മൂന്ന് അടിസ്ഥാനങ്ങളിൽ തെളിവില്ലാതെ, ഖുർആൻ വേണം, സുന്നത്ത് വേണം, മുൻഗാമികളുടെ ഫഹ്മ് വേണം, ഈ മൂന്ന് പ്രമാണങ്ങൾ അവയുടെ പിന്തുണയില്ലാതെ ഒരു ഹുക്മും, ശർഈയായ ഒരു വിധിയും പുറപ്പെടുവിക്കാൻ ഒരാൾക്കും അനുവാദമില്ല. അപ്പൊ ഇത്തരം ധാരാളക്കണക്കിന് നസ്സുകൾ, ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും ഖുർആനിലും സുന്നത്തിലും, ഇമാമികളുടെയും സലഫുകളുടെയും വാക്കുകളിലുമായി ധാരാളക്കണക്കിന് കൗലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ അർത്ഥം എന്താണ്? ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഫഹ്മു സലഫ് പ്രമാണമാണെന്ന് പറഞ്ഞു, എന്താണ് അതിന്റെ ഹഖീഖത്ത്? ഇത് പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? രണ്ട് കാര്യങ്ങളാണ് ഇതുകൊണ്ട് മുൻഗാമികൾ ഉദ്ദേശിക്കുന്നത്, ഇമാമികൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത്, ഒരു ആയത്ത് നമുക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഹദീസ് കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നത് സലഫു സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ നമ്മുടെ ബുദ്ധി അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഒരു ആയത്ത് അതിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് സഹാബത്ത് ഏകോപിച്ചു കഴിഞ്ഞാൽ, ഒരു ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം ഇന്നതാണ് എന്ന് മുൻഗാമികൾ ഏകോപിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അതുപോലെ മനസ്സിലാക്കണം, വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇതിനുള്ള ഉദാഹരണങ്ങൾ ഇൻഷാല്ലാ പറയും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരു വിഷയത്തിൽ ഒരു ആയത്തോ ഹദീസോ ഇല്ല എന്ന് വിചാരിക്കുക, ഒരു മസലയിൽ ഒരു ആയത്തോ ഹദീസോ വന്നിട്ടില്ല, അപൂർവമായി അങ്ങനെയുള്ള മസലകൾ ഉണ്ടാകും, ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ല, അത്തരം കാര്യങ്ങളിൽ സലഫുകൾ, സഹാബത്തോ താബിഈങ്ങളോ ഫത്വ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്തുടരുക. ഈ രണ്ട് അർത്ഥമാണ് ഫഹ്മു സലഫ് ഹജ്ജത്താണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് പ്രമാണങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ മനസ്സിലാക്കിയത് പോലെ, രണ്ടാമത്തേത് പ്രമാണമില്ലാത്തൊരു മസലയാണെങ്കിൽ അവരുടെ കൗലാണ് അവിടെ പ്രമാണം, മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള കൗലാണ് അവിടെ തെളിവ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ വിഷയത്തിന് തെളിവായിക്കൊണ്ട്, സഹാബത്തിന്റെ കൗല് തെളിവാണ് എന്നതിന് തെളിവായിക്കൊണ്ട് 46 ദലീൽ ഖുർആനിലും സുന്നത്തിലും അദ്ദേഹത്തിന്റെ അലാമുൽ മുഖയ്യിൻ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. മുൻഗാമികളുടെ ഫഹമനുസരിച്ചായിരിക്കണം ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നത് എന്നതിന്റെ ഉദാഹരണം. അഖീദയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഇബാദത്തുകളുടെ, ഫിഖ്ഹിന്റെ അമലുകളുടെ കാര്യത്തിലാണെങ്കിലും അഖീദയുടെ ഒരു ഉദാഹരണം നോക്കാം. നമുക്കറിയാം അഹ്ലു സുന്നത്തിന്റെ ഇമാമിയങ്ങൾ കാലാകാലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ, എല്ലാ കിതാബുകളിലും, മിക്കവാറും കിതാബുകളിൽ കാണാവുന്ന ഒരു കാര്യമാണ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതാണ്, ബിദഅത്തിന്റെയും ദലാലത്തിന്റെയും കക്ഷികളെ വെടിയുക എന്നുള്ളത്. ദീനിൽ പുതിയ വാദങ്ങൾ കടത്തിക്കൂട്ടിയിട്ടുള്ള ബിദഅത്തിന്റെ ഫിർഖകളെ, കക്ഷികളെ ഒഴിവാക്കുക എന്നുള്ളത്. ഈ കാര്യം അഹ്ലു സുന്നത്തിന്റെ അഖീദയുടെ ഭാഗമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ വിശ്വാസം കിട്ടിയത്? എവിടെ നിന്നാണ് ഇത് നമുക്ക് കിട്ടിയത്? ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇദാ റഅയ്തും അല്ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു, ഖുർആനിലെ മുതശാബിഹാത്ത് ആയിട്ടുള്ള ആയത്തുകൾ അഥവാ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന, ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന ആയത്തുകൾ, ചില ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും സാധിക്കില്ല, അതാണ് മുഹ്കമായിട്ടുള്ള ആയത്തുകൾ. ചില ആയത്തുകൾ വക്രബുദ്ധികളായ ആളുകൾക്ക് ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കും, അതിന്റെ യഥാർത്ഥ അർത്ഥം അല്ലാത്ത മറ്റൊരർത്ഥം പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള മുത്തശാബിഹാത്തായിട്ടുള്ള ആയത്തുകളെ പിന്തുടരുന്നവർ, അതിനെക്കുറിച്ച് സംസാരിച്ച ആളുകളെ പഴപ്പിക്കുന്ന ആളുകൾ, അവരെ കണ്ടാൽ ഫഉലൈക അല്ലദീന സമ്മാഹുമുല്ലാഹു ഫഹ്ദറൂഹും, അവരെയാണ് അള്ളാഹു തആല സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അവരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ആലി ഇമ്രാനിലെ ആയത്തിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. പക്ഷെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുത്തശാബിഹാത്തിനെ പിന്തുടരുന്ന ആളുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരാൾ ദീനിൽ പുതിയൊരു വാദവുമായി വന്നു, മുത്തശാബിഹായിട്ട് ഒരു ആയത്തൊന്നും അയാൾ തെളിവേ ആക്കുന്നില്ല, ഒരാൾ വന്നിട്ട് പറയാണ് ഖുർആനും സുന്നത്തും തന്നെ തെളിവല്ല എന്ന് വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ ഇന്ന് ചില തസവുഫിന്റെ ആളുകൾ പറയുന്നത് പോലെ എന്റെ തെളിവ് അത് ഇൽഹാമാണ്, എനിക്ക് മനസ്സിൽ തോന്നി, അള്ളാഹു എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ടതാണ് എന്നൊരാൾ പറയുന്നു എന്ന് വിചാരിക്കും. അയാൾ മുത്തശാബിഹാത്തിനൊന്നും പിന്തുടർന്നിട്ടില്ല. അപ്പൊ ഈ ആയത്തിന്റെ ഫഹ്മ് എന്താണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത്, അല്ലെങ്കിൽ ഈ ഹദീസ് കൊണ്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്ന് സഹാബത്ത് മനസ്സിലാക്കിയത്, മുൻഗാമികൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇമാം ശാത്തിബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇഖ്തിസാം എന്ന കിതാബിൽ പറയുന്നു, ഹാദാ അസ്ലുൻ ഫി ഹജ്രി അഹ്ലിൽ ബിദഅ, ബിദഅത്തിന്റെ ആളുകളെ ഹജർ ചെയ്യുക, അവരുമായി ബന്ധമുറിക്കുക എന്നതിന്റെ തെളിവാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത് ബിദഅത്തിന്റെ ആളുകളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇതാണ് മുൻഗാമികളുടെ മാർഗം. അതിന് ധാരാളം തെളിവുകൾ മുൻഗാമികളുടെ കലാമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലത്ത് സബീഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഇയാൾ ഇങ്ങനെയുള്ള ഖുർആനിലെ ചില ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ സംശയം ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന ആയത്തും തമ്മിൽ വൈരുദ്ധ്യമില്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ ശുഭത്തുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു ഇയാളെ വിളിച്ചു വരുത്തി അടിച്ച് തലപൊട്ടി ചോരയൊഴുകി എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ സഹാബത്തിന്റെ കാലത്ത് താബിഈങ്ങളുടെ കാലത്ത് കാണാൻ സാധിക്കും. ഈ സംഭവങ്ങളൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുൻഗാമികൾ പഠിപ്പിച്ചു എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ അർത്ഥം, ആരെയാണ് സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഫഹ്ദറൂഹും അവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ കക്ഷി ആരാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞു. ഇമാം ബഗവി റഹിമഹുല്ലാ അറിയപ്പെട്ട അഹ്ലുൽ സുന്നത്തിൽ ഇമാം, അദ്ദേഹം പറഞ്ഞു, വഖദ് മദത്തി സ്സഹാബത്തു വത്താബിഊന വഅത്ബാഉഹും വഉലമാഉ സുന്നത്ത്, സ്സഹാബത്തും താബിഈങ്ങളും സുന്നത്തിന്റെ ഉലമാക്കളും എല്ലാവരും ഏകോപിച്ച് കഴിഞ്ഞു പോയിരിക്കുന്നു. എന്ത് കാര്യത്തിൽ? അലാ ഹാദാ മുജ്മഈൻ, കാര്യത്തിൽ ഇജ്മാ ഉണ്ട്, തർക്കമില്ല. എന്ത് കാര്യത്തിലാണ്? അലാ മുആദാതി അഹ്ലിൽ ബിദ്അതി വമുഹാജറതിഹിം, ബിദ്അത്തിന്റെ ആളുകളെ അവരുമായി അകലം പാലിക്കുക, അവരുമായി ശത്രുത ഉണ്ടാവുക എന്നുള്ളത്. അവരും നമ്മളും തമ്മിലുള്ളത് സ്നേഹബന്ധമല്ല, അവരും നമ്മളും തമ്മിൽ അകൽച്ചയാണ് ഉണ്ടാകേണ്ടത് എന്ന കാര്യത്തിൽ മുൻഗാമികൾ ഏകോപിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ഉദാഹരണം. ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സലഫുകളുടെ ഫഹം അനുസരിച്ചാണ് എന്നതിന്റെ ഒരു ഉദാഹരണം. ഒരു ഹദീഫ് സലഫുകൾ മനസ്സിലാക്കിയതിന് ഉദാഹരണം. ഇനി ഫിഖിയായ മസലകളിലും നമ്മൾ ഒരു കാര്യം ഇബാദത്ത് ചെയ്യുമ്പോൾ, ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുആമലത്ത് കച്ചവടമോ മറ്റ് ഇടപാടുകളോ ചെയ്യുമ്പോൾ ശരഈയായ ഒരു ഹുക്മ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ആയത്തും ഹദീസും മാത്രം എടുത്തുകൊണ്ടല്ല, എങ്ങനെ അത് മുൻഗാമികൾ മനസ്സിലാക്കി? ഉദാഹരണം, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ മാത വ അലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു, അറിയപ്പെട്ട ഹദീസാണ്. ആരെങ്കിലും നോമ്പ് ബാക്കിയായിരിക്കെ, നോമ്പ് നോറ്റ് വീട്ടാൻ ഉണ്ടായിരിക്കെ മരണപ്പെട്ടാൽ, സ്വാമ അൻഹു വലിയുഹു, അവന്റെ വലിയ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശികൾ, അവർ ആ നോമ്പ് നോറ്റ് വീട്ടിക്കൊള്ളട്ടെ. ഈ ഹദീസിന്റെ ബാഹ്യമായ അർത്ഥം എന്താണ്? ഉസൂൽ ഫിഖിൽ പറയുന്നതാണ്, മൻ എന്നുള്ളത് ഷർത്തിന്റെ വാക്കാണ്, അസ്മാ ഷർത്തിൽപ്പെട്ടതാണ്. ആരാണോ നോമ്പുകാരനായി നോമ്പ് നോൽക്കാൻ ഉണ്ടായിരിക്കെ മരിക്കുന്നത്, ആരായാലും, അപ്പൊ എല്ലാവരും പെട്ടു. നോമ്പ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ ദിമ്മത്തിൽ ഉണ്ടായിരിക്കാൻ മരണപ്പെട്ട എല്ലാ മുസ്ലിമീങ്ങളും പെട്ടു. പക്ഷേ ഈ ഹദീസിന്റെ ആശയം എന്താണ് എന്ന് സഹാബത്ത് വിശദീകരിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അബൂദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിച്ചത് കാണാം, ഇത് സൗമു നദറാണ് ഉദ്ദേശം, നോമ്പ് നേർച്ചയാക്കി മരിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. റമദാനിലെ നോമ്പ് ബാക്കിയുള്ള ആളല്ല, നേർച്ചയായ നോമ്പ് ബാക്കിയുള്ള ആളുകളെ കുറിച്ച് മാത്രമാണ് ഈ ഹദീസ് എന്ന് അബൂദാവൂദ് ഉദ്ധരിച്ച അസറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതാണ് ഇമാം മാലിക്കിന്റെ കൗല്, അതുപോലെ ഇബ്നു ഖൈം റഹിമഹുള്ള പറഞ്ഞത്, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തമാമുൽ മിന എന്ന കിതാബിൽ ഈ കൗലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഹദീസ് അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് സഹാബി പറഞ്ഞു. വേറെ സഹാബത്തൊന്നും ഇതിനെ എതിർത്തിട്ടില്ല. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു, ഒരു സഹാബി എതിർത്താൽ പിന്നെ മടക്കണം, ഖുർആൻ അല്ലെങ്കിൽ സുന്നത്തിലേക്ക് മടക്കണം. ഖുലഫാ റാശിദീങ്ങൾ ഇല്ലെങ്കിൽ, ഈ രണ്ടിലൊരാൾ ഖലീഫയാണെങ്കിൽ ആ ഖലീഫയുടെ കൗലെടുക്കും, അല്ലെങ്കിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. അപ്പോൾ അങ്ങനെയല്ലാതെ സഹാബത്ത് ഏകോപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സഹാബി പറയുകയും മറ്റു സഹാബത്ത് അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്താൽ അത് പ്രമാണമായി. പിന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടിരിക്കും ലാഹിരികളെ കുറിച്ച്. ലാഹിരികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആന്റെയും ഹദീസിന്റെയും ബാഹ്യമായ അർത്ഥം എടുക്കും, എന്നിട്ട് അത് അമൽ ചെയ്യും. ഈ ആയത്തിന്റെയോ ഹദീസിന്റെയോ ഉദ്ദേശം എന്താണ് എന്ന് ചിന്തിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ലാഹിരിയാക്കൾ എന്ന് പറയുന്നത്. ദാവൂദ് അള്ളാഹിരി, അതുപോലെ ഇബ്നു ഹസം അള്ളാഹിരി, അങ്ങനെയുള്ള മുൻഗാമികളായ ഇമാമിങ്ങൾ, പഴയകാലത്ത് ജീവിച്ചിരുന്ന ഇമാമിങ്ങൾ, അവരെ മുൻഗാമികൾ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? അവർക്ക് പല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒന്ന്, അവരുടെ അടിസ്ഥാന പ്രശ്നം, അവർ ഖുർആനും ഹദീസും അതിന്റെ അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാതെ ആ ആയത്തിന്റെയും ഹദീസിന്റെ ലാഹിറായ അർത്ഥം മാത്രം എടുക്കും. അതുപോലെ ഖിയാസ് നിഷേധിക്കും, ഖിയാസ് ഇല്ല എന്നാണ് പറയുന്നത്. ലാഹിറായ അർത്ഥം എടുത്ത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു ഹസം പറയുകയാണ്, വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, മാതാപിതാക്കളുടെ ഉഫ് ഛേ എന്ന് പറയരുത്. അദ്ദേഹം പറയാണ് വേറെ ആയത്തുകളിൽ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഉഫ് എന്ന് പറയരുത് എന്ന ആയത്തിൽ നിന്ന് അവരെ അടിക്കരുത് എന്ന അർത്ഥം കിട്ടുകയില്ല. ഏത് ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാകും, ഇവിടെ അവരോട് ഉഫ് എന്ന് പറയരുത്, ഛേ എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടിക്കാൻ പാടില്ല എന്നത് അതിനേക്കാൾ വലുതാണ്, ഉറപ്പാണ്. പക്ഷേ ദാവൂദ് ഇബ്നു ഹസം പറയുന്നത് അങ്ങനെ അർത്ഥമില്ല, ഉഫ് എന്ന് പറയരുത് എന്ന ആയത്ത് മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ അടി ഹറാമാകുമായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ബാഹ്യമായ അർത്ഥം മാത്രം എടുക്കുന്ന ആളുകളാണ്. അവരുടെ ഒരു പ്രശ്നമായി അവരെ മുൻഗാമികൾ വിമർശിച്ചതിന്റെ കൂട്ടത്തിൽ അവരുടെ ന്യൂനതകളായി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് അവർ സ്വഹാബത്തിന്റെ കൗലെടുക്കുകയില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നോമ്പിന്റെ ഹദീസ് കിട്ടിയാൽ അവരെ ഹദീസ് എന്താണോ അതിന്റെ ബാഹ്യമായ അർത്ഥം അങ്ങനെ എടുക്കും. അതിനെക്കുറിച്ച് സഹാബത്ത് പറഞ്ഞ ഒരു കൗല് അതവർ പരിഗണിക്കുകയില്ല. ഇതിന്റെ പേരിൽ ലാഹിരികളെ മുൻഗാമികളായ ഇമാമികൾ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനത്തെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം എന്താണ്? ഫഹ്മു സലഫ് ഹുജ്ജത്ത് ആയതുകൊണ്ടാണ് ഇവരെ ശക്തമായി വിമർശിച്ചത്. ചില പണ്ഡിതന്മാർ ഇവർ മുബ്തദികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാത്തിബിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ, ഇബ്നു റജബ് റഹിമഹുല്ലാ ഈ വാദത്തെ ശക്തമായി എതിർത്തിട്ടുണ്ട്. സഹാബത്തിന്റെ കൗല് എടുക്കാത്ത ലാഹിരികളുടെ ഈ സ്വഭാവത്തെ കുറിച്ച് ഇമാം അഹമ്മദിനോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ കാലത്തുണ്ട് ദാവൂദ് ലാഹിരി. അദ്ദേഹത്തോട് ചോദിച്ചു ഇവരുടെ ഈ വാദം, ഏത് വാദം? ഒരു മസലയിൽ സഹാബത്തിന് രണ്ട് കൗലുണ്ടെന്ന് വിചാരിക്കാം. ഫിഖ്ഹിന്റെ ഏതെങ്കിലും ഒരു മസലയിൽ സഹാബത്തിന് രണ്ട് കൗലുണ്ട്. അപ്പൊ ലാഹിരികൾ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഖുർആനും സുന്നത്തും നോക്കി അതിൽ ഏതാണ് ശരിയെന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും നോക്കിയപ്പോ ഇത് രണ്ടും ശരിയല്ല എന്ന് തോന്നിയാൽ നമുക്ക് മൂന്നാമത്തെ ഒരു കൗലുണ്ടാക്കാം. ഇതാണ് അവരുടെ വാദം. എന്നാൽ അഹ്ലുസുന്നത്തിന്റെ വാദം, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുടെ രീതി എന്താണ്? സഹാബത്ത് നാല് കൗലുണ്ടെങ്കിൽ ഈ നാലിൽ ഒരു കൗല് ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കുക, അതേ സാധിക്കുകയുള്ളൂ. ഇജ്മാ ആണെങ്കിൽ അവരുടെ ആ കൗല് സ്വീകരിക്കുകയും ചെയ്യുക. എന്നാൽ ലാഹിരികളുടെ വാദം, ഖുർആനും സുന്നത്തും നോക്കി നമുക്ക് സഹാബത്തിന് മനസ്സിലാകാത്ത ഒരു കൗല് ഉണ്ടാക്കാം പുതിയതായി. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞ് ഇമാം അഹ്മദിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ ഖൗലുൻ ഖബീഫ് ഖൗലു അഹ്ലിൽ ബിദഅ, ഇത് ബിദഅത്തുകാരുടെ വാദമാണ്, വളരെ മോശമായ വാദമാണ് എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സലഫുകൾ ഇവരെ ഇത്ര ശക്തമായി എതിർത്തത്? കാരണം നമ്മുടെ ദീൻ എന്ന് പറയുന്നത് അത് സനദുള്ള ദീനാണ്, മറ്റു ദീനുകളെ പോലെയല്ല. നമ്മുടെ ദീൻ ആരുടെയെങ്കിലും ഭാവനയിൽ വിരിഞ്ഞതല്ല, ഇതിന് ഒരു സനദുണ്ട്, പ്രമാണം വേണം. രണ്ട് തരത്തിലുള്ള സനദ് വേണം നമുക്ക് ദീനിൽ. ഒരു കാര്യം ദീനായി നമ്മൾ ആചരിക്കാൻ വിശ്വസിക്കാൻ രണ്ട് തരത്തിലുള്ള ഇസ്നാദ് നമുക്ക് വേണം. ഇസ്നാദുൻ നസ് വ ഇസ്നാദുൽ ഫഹം. ഒന്ന് നസ് സനദിലൂടെ സ്ഥിരപ്പെടണം. എന്താ നസ് എന്ന് പറഞ്ഞാൽ? ഒരു ടെക്സ്റ്റ്, ഒരു പ്രമാണ വചനം, ഖുർആൻ ആയത്തുകൾ ഹദീസുകൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്നത് പ്രമാണ പരമ്പരയിലൂടെ നമുക്ക് കിട്ടണം, കുറ്റമറ്റ പരമ്പരയിലൂടെ കിട്ടണം. ഖുർആനെ സംബന്ധിച്ച് നമുക്കറിയാം തർക്കമില്ല, ഖുർആന്റെ പരമ്പര മുത്തവാത്തറാണ്, ഉമ്മത്ത് മുഴുവൻ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഹദീസുകളും കുറ്റമറ്റ പരമ്പരയിലൂടെ കിട്ടിയാലേ ഇന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. അതിനുവേണ്ടി മുൻഗാമികൾ ധാരാളം അധ്വാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇസ്നാദ് നമുക്കുണ്ട്, ഇസ്നാദുൽ ഫഹം. ഈ ആയത്തിന്റെ ഫഹം ഇതാണ്, അതിന്റെ അർത്ഥം ഇതാണ്, അല്ലെങ്കിൽ ഈ ഹദീസിന്റെ അർത്ഥം ഇതാണ് എന്നുകൂടി നമുക്കൊരു സനദിലൂടെ കുറ്റമറ്റ പരമ്പരയിലൂടെ കിട്ടണം. അത് മുൻഗാമികൾ ആര് പറഞ്ഞു എന്ന് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വാദത്തെ മുൻഗാമികൾ ശക്തമായി എതിർത്തത്. പുതിയൊരു കൗല് കൊണ്ടുവരാം എന്ന വാദത്തെ സലഫുകൾ എതിർത്തിട്ടുള്ളത്. മുൻഗാമികളുടെ ഫഹ്മ് ദീനിൽ പ്രമാണമാണ്, അതിനുള്ള തെളിവുകൾ നമ്മൾ പറഞ്ഞു. അത് പ്രമാണമാണ്, ഹജ്ജത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് മുൻഗാമികൾ ലാഹിരിയാക്കളെ ശക്തമായി എതിർത്തത്? അതിനുള്ള ഒരു കാരണം അവരുടെ ഈ വിഷയത്തിലുള്ള വലാലത്തായിരുന്നു എന്ന് പറയുകയുണ്ടായി. ഇനി ഇക്കാലത്തും ഈ സ്വഭാവം കാണിക്കുന്ന ആളുകളെ കാണാം. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഷെയ്ത്താൻ രണ്ട് തരത്തിൽ മനുഷ്യനെ പ്രേരിപ്പിക്കും. ഫഹ്മു സലഫിന്റെ കാര്യത്തിൽ ഈ ഫഹ്മു സലഫ് നിഷേധിക്കുന്ന ആളുകളെ, ലാഹിരികളെ പോലെ, അല്ലെങ്കിൽ അവരെക്കാൾ മോശമായി, ലാഹിരികളെക്കാളും പിന്നെ മോശമായ നിലക്ക് ഫഹ്മു സലഫിനെ നിഷേധിക്കുന്ന ആളുകളെ ഇക്കാലത്ത് കാണാം. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആളുകൾ കാണാം. എന്തുകൊണ്ടാണ് ബിദഅത്തിന്റെ ആളുകൾ, ദീനിൽ പിഴച്ചവാദങ്ങൾ കടത്തിക്കൂടുന്ന ആളുകൾ ഫഹ്മു സലഫ് മുൻഗാമികളുടെ ഫഹമിനെ നിഷേധിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. കാരണം മുൻഗാമികളുടെ ഫഹ്മ് അവരുടെ ഇജ്മാ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യവും വ്യക്തവുമായിരിക്കും. ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും വ്യാഖ്യാനിക്കുന്ന അത്ര പോലും മുൻഗാമികളുടെ ഇജ്മാഇനെ ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന്, സിഹർ നിഷേധിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കണ്ണീർ നിഷേധിക്കുന്ന ആളുകൾ, ഒരാൾക്ക് കണ്ണീറിനെ കുറിച്ചുള്ള ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കും. അൽ ഐനു ഹഖുൻ, കണ്ണീർ യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്ന ഹദീസ്, ആ ഐൻ കണ്ണീർ എന്ന് പറയുന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് അസൂയക്കാരൻ ചെയ്യുന്ന പ്രവൃത്തികളാണ്, ഭൗതികമായ ഉപദ്രവങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ദുർവ്യാഖ്യാനിക്കാം, നമ്മൾ കേൾക്കാറുണ്ട് പല ദുർവ്യാഖ്യാനങ്ങളും. എന്നാൽ മുൻഗാമികൾ ഇജ്മാ ഉദ്ധരിക്കുകയാണ്, സിഹറിന് ഹഖീഖത്തുണ്ട്, കണ്ണേറിന് ഹഖീഖത്തുണ്ട് എന്നത് മുൻഗാമികൾ ഏകോപിച്ചിരിക്കുന്നു എന്നൊരു ഇമാം പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അജ്മഅ അഹ്ലുൽ സുന്നാ അല്ലെങ്കിൽ അജ്മഅ ഉലമാ അലാ അന്ന അസ്സിഹറ ലഹു ഹഖീഖ വമാ ഖാലഫഹു ഇല്ല മുഅ്തസില എന്ന ഒരു ഇമാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ബിദഅത്തിന്റെ എല്ലാ കക്ഷികളും ഇജ്മാഇന്റെ പ്രാമാണികത നിഷേധിക്കുന്നത്. ഇതാണ് അതിനുള്ള കാരണം. ചിലർ നിഷേധിക്കുന്നത് കുറച്ചുകൂടി തന്ത്രപരമായിട്ടായിരിക്കും, നേർക്കു നേരെ നിഷേധിച്ചാൽ സാധിക്കയില്ല എന്ന് മനസ്സിലാക്കുന്നവരെന്ത് ചെയ്യും? ഇജ്മാ ഉണ്ട് എന്നെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഫഹ്മു സലഫ് എന്ന് പറയണമെങ്കിൽ സലഫുകൾ എല്ലാവരും മനസ്സിലാക്കിയത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ അവരെല്ലാവരും മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അവരിൽ ചിലർ പറയുകയും മറ്റുള്ളവർ മൗനമായി സമ്മതിച്ചത്, ഇതാണ് ഫഹ്മു സലഫ് എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും സലഫിൽപ്പെട്ട ഒരാളുടെ ഫഹമല്ല എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാൾക്ക് രണ്ടു തരത്തിലുള്ള ഫഹം വന്നാൽ പിന്നീട് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ചോദിക്കും, ഒരു മസലയിൽ നമ്മൾ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സിഹറിന് ഹഖീഖത്തുണ്ട് എന്ന് ഇന്ന ഇമാം പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഈ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, എത്ര താബിഈകളുണ്ട്? ആയിരക്കണക്കിനില്ലേ താബിഈകൾ? സഹാബത്ത് 100,000 സഹാബത്തില്ലേ? അപ്പൊ ഇവരുടെയൊക്കെ അഭിപ്രായം ഇതാണെന്ന് എന്താണ് ഉറപ്പ്? നിങ്ങളിപ്പോ കുറച്ച് ആൾക്കാർ അഭിപ്രായം പറഞ്ഞു, അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ ഈ അഭിപ്രായക്കാരാണ് എന്ന് എവിടെ നിന്ന് കിട്ടി? എന്നിട്ട് അവർ പറയും, സലഫികൾ ഇങ്ങനെ മുൻഗാമികളുടെ ഫഹമ് വേണം എന്ന് കടമ്പിടുത്തം എടുക്കുന്ന ആളുകൾ ഇവർ വളരെ സങ്കുചിതരാണ്. ഇവർ ഒന്ന് രണ്ട് മുൻഗാമികളുടെ വാക്ക് കൊണ്ടുവന്നിട്ട് ആയിരക്കണക്കിന് മുൻഗാമികളുടെ മേൽ അത് ആരോപിക്കുകയാണ് എന്ന് പറയും. എന്നിട്ട് ഇവരാണ് യഥാർത്ഥ സലഫികൾ എന്ന് വാദിക്കും. കാരണം ബാക്കിയുള്ള സലഫുകളൊക്കെ ഈ വാദത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ അവരുടെ കൂടെയാണ്, അവർ മനസ്സിലാക്കിയത് ഞങ്ങൾ മനസ്സിലാക്കിയത് പോലെയാണ് എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കും. സിഹറിന് ഹഖീഖത്തുണ്ട് എന്ന് രണ്ട് താബിഈകൾ പറഞ്ഞെന്ന് സങ്കല്പിക്കുക. അപ്പൊ അവർ പറയും, ബാക്കിയുള്ള 10,000 താബിഈകളുണ്ട്, ഞങ്ങൾ അവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇതിനുള്ള മറുപടി എന്താണ്? അത് വളരെ എളുപ്പമാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ വാദത്തിന്റെ അനന്തരഫലം എന്താണ്? ഫഹ്മു സലഫ് എന്ന ഒന്നില്ല എന്ന് പറഞ്ഞത് തുല്യമാണ്. കാരണം എല്ലാ മുൻഗാമികളും ഓരോരുത്തരും അവനവന്റെ നാവ് കൊണ്ടൊരു കാര്യം പറഞ്ഞിട്ട് തെളിവ് കിട്ടിയാൽ മാത്രമേ അത് അവരുടെ ഇജ്മാ ആയി പരിഗണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മസലയിലും ഇജ്മാ കിട്ടുകയില്ല, ഒരു മസലയിലും മുൻഗാമികളുടെ അഭിപ്രായം നമുക്ക് എത്തിപ്പെടുകയില്ല. ചില പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ബദരീങ്ങൾ, ബദർ പങ്കെടുത്ത ഏറ്റവും അഫ്ദലായിട്ടുള്ള സഹാബത്താണ്, ഖുലഫാ റാഷിദീങ്ങളും അഷ്അറുൽ ബശറും കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഈ ബദരീങ്ങൾ. 300 ചില ആളുകളേ ഉള്ളൂ. അവർ 5 നമസ്കാരം വാജിബാണ് എന്ന് ഇജ്മാ ഉണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കില്ല. 300 ബദരീങ്ങളുടെയും കൗല് നമസ്കാരം വാജിബാണ്, നമസ്കാരം വാജിബാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടൂല. അതിനർത്ഥം നമസ്കാരം വാജിബാണ് എന്നതിൽ ഇജ്മാ ഇല്ല എന്നാണോ? ഒരിക്കലുമല്ല. അപ്പോ ഒരു സഹാബി പറഞ്ഞാൽ മതി, ഒരു താബിഈ പറഞ്ഞാൽ മതി, മറ്റാരും അതിനെ എതിർത്തിട്ടില്ലെങ്കിൽ അത് പ്രമാണമാണ്. ഇത് ഫഹ്മു സലഫ് നിഷേധിക്കുന്ന ആളുകളുടെ വാദത്തിനുള്ള മറുപടിയാണ്. ഇതാണ് ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന കാര്യം. ഖുർആനും സുന്നത്തും ഫഹ്മു സലഫും ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഒരാൾ ശരിയായ മൻഹജിൽ, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ മൻഹജിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള, അദ്ദേഹത്തിന്റെ ദർസുകൾ കേൾക്കുന്നവർക്കറിയാം, അദ്ദേഹത്തിന്റെ കിതാബുകൾ വായിച്ചവർക്കറിയാം, ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം പറയും ഫഹ്മു സലഫ്. അദ്ദേഹം പറയുന്നത് അധിക കക്ഷികളും അല്ലെങ്കിൽ എല്ലാ കക്ഷികളും ശരിയായ സിറാത്തുൽ മുസ്തഖീം എന്ന് പഴച്ചു പോയത് ഫഹ്മു സലഫിന്റെ കാര്യത്തിലാണ്. ഖുർആൻ സുന്നത്ത് എല്ലാവരും പറയും, എല്ലാ പഴച്ച കക്ഷികളും കുറച്ച് ആയത്തോതും ഹദീസുകൾ പറയും. പക്ഷെ ഈ ആയത്തും ഹദീസും സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി, അവരുടെ ഫഹം എന്താണ്, അതിലാണ് ഹക്കിന്റെ ആളുകളും ബാത്തിലിന്റെ കക്ഷികളും തമ്മിൽ വേർതിരിയുന്നത്. അതുകൊണ്ട് ഹക്കിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗം ഫഹ്മു സലഫ് മുറുകെ പിടിക്കലാണ് എന്ന് ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള ആവർത്തിച്ച് പറയുന്നത് കാണാം. അത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ആളുകൾ കുറവായിരിക്കും. ഫഹ്മു സലഫ് മനസ്സിലാക്കി ഓരോ മസലയിലും അത് സ്വീകരിക്കുന്ന ആളുകൾ കുറവായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് മുസ്ലിം ഉദ്ധരിച്ചതുപോലെ, ബദ ഇസ്ലാം ഗരീബൻ, ഇസ്ലാം വളരെ ഗരീബായി അപരിചിതമായിട്ടാണ് കടന്നു വന്നത്. സഹാബത്തിന്റെ കാലത്ത് വിരലെണ്ണാവുന്ന ആളുകളാണ് തുടക്കത്തിൽ മുസ്ലിമുകൾ ഉണ്ടായിരുന്നത്. അവർ മഹാഭൂരിപക്ഷം വരുന്ന മുശ്രിക്കീങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടവരായിരുന്നു. വസയഊദു കമാ ബദ, ഇസ്ലാം തുടങ്ങിയതുപോലെ ഒരു അപരിചിതാവസ്ഥയിലേക്ക് മടങ്ങും. ഫതൂബാലിൽ ഖുറബ, അക്കാലത്ത് ഈ ഫഹ്മു സലഫിൽ മുറുകെ പിടിക്കുന്ന സഹാബത്തിന്റെ മനഹജിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് തൂബ, അവർക്ക് സന്തോഷവാർത്ത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ ഫഹ്മു സലഫിന്റെ പ്രാധാന്യവും അത് നിഷേധിക്കുന്നതിന്റെ അപകടവും നിഷേധിക്കുന്നവർ പറയുന്ന ന്യായവും അതിനുള്ള മറുപടിയുമാണ് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞത്. ഇനി ഇതിൽ പരിധിവിട്ട ആളുകളുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇമാം ഉസൈ പറഞ്ഞതുപോലെ ലാ യുബാലി അയ്യഹുമ അസാബ്, ശൈത്താന് പ്രശ്നമില്ല, നമ്മൾ ഇങ്ങനെ ഫഹ്മു സലഫ് നിഷേധിച്ച് പഴിച്ചു പോയാലും കുഴപ്പമില്ല, അതിൽ ഗുലുവിലേക്ക് പോയാലും ശൈത്താൻ അതൊരു പ്രശ്നമേ അല്ല. ഫഹ്മു സലഫിന്റെ കാര്യത്തിൽ ഗുലുവ് സംഭവിച്ചിട്ടുള്ള ആളുകളുണ്ട്, അവർ പല തിരക്കാരുണ്ട്. അതിലൊരു കൂട്ടർ, അവരുടെ പ്രശ്നം എന്താണ്? ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഈ ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുകയില്ല. പക്ഷേ തുല്ലാബുകളായിട്ടുള്ള ആളുകൾ, പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും, കിതാബുകൾ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. ചില ആളുകളുണ്ട്, അവരുടെ വാദം അഖീദയുടെ കിതാബുകളിൽ ഏതൊരു അസർ സലഫുകളുടെ കൗല്, ഏതൊരു കൗല് വന്നിട്ടുണ്ടെങ്കിലും അഖീദയുടെ കിതാബിലാണ് വന്നത് എങ്കിൽ അത് തെളിവാണ്, അതിന്റെ സനദ് ലൈഫാണെങ്കിലും. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹദ്ദാദികൾ എന്ന് പറയുന്ന ആളുകൾ. അവരുടെ ഒരു വാദമാണ് അഖീദയുടെ കിതാബുകളിൽ ഏതൊരു അസർ ഉണ്ടെങ്കിലും അത് തെളിവിന് പറ്റും, അതിന്റെ സനദ് മൗദു ആണെങ്കിലും ലൈഫ് ആണെങ്കിലും എന്തവസ്ഥയിലാണെങ്കിലും. അവരതിന് പറയുന്ന ന്യായം എന്താണ്? അവർ പറയുന്നത് മുൻഗാമികൾക്ക് അറിയാഞ്ഞിട്ടല്ല ഇത് ലൈഫാണെന്ന്, പ്രത്യേകിച്ച് വ്യക്തമായ ദുർബലതയുള്ള ഹദീസുകൾ, അസറുകൾ, ഹദീസല്ല അസറുകൾ. ഇങ്ങനെയുള്ള അസറുകൾ അവർ അഖീദയുടെ കിതാബിൽ എന്തിനു കൊടുത്തു? അത് ശരിയാണ് എന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സനദ് ലൈഫാണെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. ഇതിലെ ആശയം ശരിയാണ് എന്ന് അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് അഖീദയുടെ കിതാബുകൾ അവർ കൊടുത്തത്. കാരണം ഫിഖ് പോലെയല്ല അഖീദ പ്രധാനമാണ്. ഇതാണ് അവരുടെ ന്യായം. ഇതിനുള്ള മറുപടി എന്താണ്? മുൻഗാമികൾക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ്, പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച കാര്യമാണ്. ഒരു ഹദീസിന്റെയോ അസറിന്റെയോ സനദ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയാൻ ഹദ്ദസനി ഫുലാൻ, ഇന്ന ഷെയ്ഖ് എന്നോട് പറഞ്ഞു, ഖാല ഹദ്ദസനി ഫുലാൻ എന്ന് പറഞ്ഞിട്ട് സനദ് പറഞ്ഞ അവസാനം ഒരു സഹാബിയുടെ ഒരു കൗൽ ഞാൻ പറഞ്ഞാൽ, ആ കൗൽ എന്തായിരുന്നാലും എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ തംഹീദ് എന്ന് പറയുന്ന കിതാബിലും, അതുപോലെ സുയൂത്തി അദ്ദേഹത്തിന്റെ തദീബ് റാവി, ഇങ്ങനെയുള്ള മുസ്തലിൽ ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാം. മൻ അസ്നദ ഫഖദ് അഹാൽ, ആരാണോ സനദ് പറഞ്ഞത് അവൻ ഉത്തരവാദിത്വം ഒഴിഞ്ഞിരിക്കുന്നു. ചിലർ പറയും മൻ അസ്നദ ഫഖദ് ബരിഅത്ത് ദിമ്മത്തുഹു, അവന്റെ ഉത്തരവാദിത്വം തീർന്നു. പിന്നെ ഈ സനദിലുള്ള ആളുകൾക്കാണ് ഉത്തരവാദിത്വം. പിന്നെ നിങ്ങൾ പരിശോധിക്കുക സനദ് സഹീഹാണോ അല്ലേ എന്നുള്ളതൊക്കെ കേൾക്കുന്നവർ തീരുമാനിക്കുക. ഇങ്ങനെ ഒരു കായിക പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വാദം ശരിയല്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ പല കാര്യങ്ങളും അഖീദയിൽ കടത്തിക്കൂട്ടും. ഇന്ന താബി പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷെ താബി പറഞ്ഞിട്ടേ ഉണ്ടാവുകയില്ല, സനദ് ലൈഫ് ആയിരിക്കും. ഇതാണ് ഒരു കൂട്ടം അഖീദയുടെ കാര്യത്തിൽ ഫഹ്മു സലഫ് സ്വീകരിക്കണമെന്നതിൽ ഉലുവ് സംഭവിച്ചിട്ടുള്ള ആളുകൾ. അഖീദയുടെ കാര്യത്തിൽ എന്ത് വന്നാലും അത് അതുപോലെ സ്വീകരിച്ചുകൊള്ളണം എന്ന വാദമുള്ള ആളുകൾ, അത് ശരിയല്ല. നമ്മൾ സനദ് നോക്കണം. സനദ് നോക്കി കഴിഞ്ഞാലും അവർ ഏകോപിച്ചിട്ടുണ്ടോ, എതിരഭിപ്രായമുണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ് എതിരാളി, ഖലീഫയാണോ, അല്ലെങ്കിൽ സഹാബത്ത് മറ്റു സഹാബത്താണെങ്കിൽ ആരുടെ അഭിപ്രായമാണ് ഹദീസിനോട് യോജിച്ചത്, ഇങ്ങനെയുള്ള പ്രക്രിയകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു കൂട്ടർ, അവരുടെ പ്രത്യേകത അവർ ഏതെങ്കിലും ഒരു സലഫിൽപ്പെട്ട ഇമാമിന്റെ, ഒരു താബിഈയുടെ അല്ലെങ്കിൽ താബിഈ താബിഈയുടെ ഒരു വാക്ക് എടുക്കും, ഒരു വാക്ക് കാണും, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിയമങ്ങൾ ഉണ്ടാക്കും, മസലകൾ അവർ ഉണ്ടാക്കും. ഈ മസലകൾ അത് ദീനിൽ അറിയപ്പെട്ട പ്രമാണങ്ങൾക്കെതിരായിരിക്കും, നിരവധി ആയത്തുകൾക്കും ഹദീസുകൾക്കും ദീനിന്റെ ഉസൂലുകൾക്കും എതിരായിരിക്കും. എന്നാലും എന്ത് ചെയ്യും? ഈ ഒരു അസർ മുറുകെ പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള പ്രമാണങ്ങളൊക്കെ തള്ളിക്കളയും. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഉദാഹരണത്തിന്, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടു, ചില മുൻഗാമികൾ ബിദഅത്തുകളെ കുറിച്ച് താക്കീത് ചെയ്യാൻ വേണ്ടി, ബിദഅത്തുകളുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി, ആരാണോ ബിദഅത്ത് ഉണ്ടാക്കിയത് അവൻ കാഫിറാണ് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ബിദഅത്ത് മുഴുവൻ കുഫറാണ്, അല്ലെങ്കിൽ ബിദഅകൾ മുഴുവൻ കാഫിറുകളാണ് എന്ന് പറഞ്ഞ മുൻഗാമികളുണ്ട്. അതവർ ഈ ബിദഅത്തിന്റെ ഗൗരവം കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിക്കുകയാണ് വേണ്ടത്. കാരണം ദീനിൽ അറിയപ്പെട്ട കാര്യമാണ് കുഫർ എന്താണ്, മാസിയത്ത് എന്താണ് എന്നുള്ളത്. ഖവാരിജുകൾ കാഫിറാണോ അല്ലെ, മുൻഗാമികൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ബിദഅത്തുകൾ എന്ന് പറയുന്നത് എല്ലാം കുഫറല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല, അത് ഇജ്മാ, എല്ലാ ബിദഅത്തുകളും കുഫറല്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വ്യക്തമായ ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട അസർ, ഏതോ ഒരു സഹാബിയുടെ താബിഈയുടെയോ താബിഈ താബിഈയുടെ ഒരു കൗല് കണ്ടാൽ, ആ കൗലിനെ മറ്റുള്ള പ്രമാണങ്ങൾക്കനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കണം. എങ്ങനെ വ്യാഖ്യാനിക്കാം? ഒന്നുകിൽ അവർ ബിദഅത്തിന്റെ ഗൗരവത്തിന് വേണ്ടി ഗൗരവം കാണിക്കാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ കുഫ്റുൻ അസ്ഗറാണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അതിനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഇത് സാമാന്യ യുക്തിയാണ് അല്ലെ. ഇത്തരം നൂറുകണക്കിന് ഹദീസുകളുടെ ബലമുള്ള ഒരഭിപ്രായം എന്താണ്? എല്ലാ ബിദഅത്തും കുഫ്റല്ല. ഇപ്പുറത്ത് മാസൂമല്ലാത്ത ഒരു മുൻഗാമിയുടെ വാക്ക്, ഇതിൽ ഏതിനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? ഇത്രയധികം പ്രമാണങ്ങൾ, ആയത്തുകളെയും ഹദീസുകളെയും ഇങ്ങോട്ട് വ്യാഖ്യാനിക്കണോ, അതോ ഈ ഒരു വ്യക്തിയുടെ അഭിപ്രായത്തെ ഇങ്ങോട്ട് വ്യാഖ്യാനിക്കണോ, ഏതാ നല്ലത്? അത് ബുദ്ധിയുള്ള ഏതൊരാൾക്ക് മനസ്സിലാകും. ഖുർആനും സുന്നത്തിനും അനുസരിച്ചാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഇങ്ങനെയുള്ള ആളുകളും കാണാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം, അവർക്ക് മസാലിഹ് വൽ മഫാസിദ് ദീനിലുള്ള ഒരു അടിസ്ഥാന ഖായിദയാണ് അൽ മസാലിഹ് വൽ മഫാസിദ്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അനന്തരഫലം ഉപകാരമായിരിക്കുമോ ഉപദ്രവമായിരിക്കുമോ, ദീനിന് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ എന്ന് ചിന്തിക്കുക. മസ്ലഹത്തും മഫ്സദത്തും പൊതു നന്മ, അതാണ് മസ്ലഹത്ത് എന്ന് പറയുന്നത്. മുസ്ലിം ഉമ്മത്തിന് അതുപോലെ അഹ്ലു സുന്നത്തിന് മൊത്തത്തിൽ ഇതിന്റെ പരിണത ഫലം എന്തായിരിക്കും, അത് ഗുണമാണോ അതാണ് മസ്ലഹത്ത്, ദോഷമാണോ അതാണ് മഫ്സദത്ത്. ഈ മസ്ലഹത്തും മഫ്സദത്തും ചിലപ്പോൾ ഒരേ പ്രവൃത്തി കൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടാകും ദോഷങ്ങളും ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യണം? ഇതൊക്കെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് തീരെ പരിഗണിക്കുകയില്ല. ഒരു കാര്യം ഹറാമാണെങ്കിൽ അത് ഉപേക്ഷിക്കുക, ഫറളാണെങ്കിൽ ചെയ്യുക, സുന്നത്താണെങ്കിൽ ചെയ്യുക, മക്രൂഹാണെങ്കിൽ ഒഴിവാക്കുക, എന്ത് സംഭവിച്ചാലും ശരി. ഇങ്ങനെയുള്ള നിലപാടുള്ള ആളുകളുണ്ട്. അവരെന്ത് ചെയ്യും? ഫഹ്മു സലഫിൽ അവരുടെ നിലപാടെന്താണ്? സലഫുകൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് നടപ്പിലാക്കിക്കൊള്ളുക, അത് എന്ത് തന്നെ സംഭവിച്ചാലും. ഇതൊരിക്കലും ശരിയല്ല. കാരണം മസാലിഹ് വൽ മഫാസിദ് എന്നുള്ളത് നോക്കണം, പരിഗണിക്കണം എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഹുക്കുമുകളിൽ പോലും നിർബന്ധമുള്ള കാര്യമാണ്. ഖുർആനിൽ അള്ളാഹു വാജിബാക്കിയ ഒരു കാര്യം പോലും നമ്മൾ അമൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഉദാഹരണങ്ങൾ അതിന് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം, ചിലപ്പോൾ ഉദാഹരണം പറയുമ്പോൾ കൂടുതൽ വ്യക്തമാകും. ഖുർആനിൽ പറഞ്ഞ ഒരു വാജിബായ കാര്യം പോലും നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളത് ചിലപ്പോൾ അത്ഭുതം തോന്നാം, പക്ഷെ അത് ഹഖീഖത്താണ്. ഒരു അറബി വന്നിട്ട് പള്ളിയിൽ മൂത്രം വെച്ചു, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. പള്ളിയിൽ മൂത്രം വെക്കുന്നതിന്റെ ഹുക്മം എന്താണ്? ഹറാമാണ്, യാതൊരു സംശയവുമില്ല. ഈ അറബി മൂത്രം വെച്ചപ്പോ സഹാബത്ത് തടയാൻ ശ്രമിച്ചു. വിശ്വാസം പറഞ്ഞ എന്താണ്? ദഅൂ, അങ്ങനെ ഒഴിവാക്കും, മൂത്രം വെച്ചോട്ടെ, വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവിടെ തടയാതിരുന്നത്? അവിടെ തടഞ്ഞാൽ പള്ളി കൂടുതൽ വൃത്തികേടാവും. അയാൾ മൂത്രയ്ക്കുന്ന അവസ്ഥയിൽ അനങ്ങിയാൽ കൂടുതൽ വൃത്തിയാടാവും, അല്ലെങ്കിൽ ഒരു സ്ഥലത്തായിരിക്കും മൂത്രം, വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കും. ഇതാണ് കാരണം. അപ്പം അവിടെ ഇയാളെ തടയുന്നത് കൊണ്ടൊരു മസ്ലഹത്തുമുണ്ട്, മഫ്സദത്തുമുണ്ട്. മസ്ലഹത്ത് എന്താണ്? പള്ളിയിൽ മൂത്രം വയ്ക്കുക എന്നുള്ള പ്രവൃത്തി തെറ്റാണ് എന്നത് ഖുർആൻ കൊണ്ട് സുന്നത്തുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ആ അള്ളാന്റെ നിയമം നടപ്പിലാക്കുക എന്നതാണ് മസ്ലഹത്ത്. മഫ്സദത്ത് എന്താണ്? പള്ളി കൂടുതൽ വൃത്തിയാടാവും. അപ്പൊ മുസ്ലിം പറഞ്ഞു ഒഴിവാക്കുക എന്ന് പറഞ്ഞു. മറ്റൊരു ഉദാഹരണം, ഇമാം ബുഖാരി റഹിമഹുള്ളാ ആയിഷ റളിയല്ലാഹു അൻഹ ധരിച്ചതാണ്, ലൗല അന്ന ഖൗമകി ഹദീസു അഹദിൻ ബിൽ കുഫർ ലഹദംതുൽ ബൈത വബനൈതുഹു അലാ ഖവാഇദി ഇസ്മാഇൽ. കഅബ നിൽക്കുന്നത് ഇസ്മായിൽ അലൈഹി സലാം ഉണ്ടാക്കിയ പോലെയല്ല. ഒരു വെള്ളപ്പൊക്കത്തിൽ തകർന്നതിന് ശേഷം അറബികൾ അത് കെട്ടിപ്പടുത്തപ്പോ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നിന്റെ കൗമ് അഥവാ മക്കാര് അവര് അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നവരാണ്, അല്ലായിരുന്നെങ്കിൽ ഞാൻ കഅബ പൊളിച്ച് ഇസ്മായിൽ അലൈഹി സ്വലാം ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കുമായിരുന്നു, ആ പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കുമായിരുന്നു. നബിസ്വലം പറയുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? കഅബ പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ മുർത്തത്തായി പോകും. അപ്പൊ അവരങ്ങനെ ആവരുത്. അതുകൊണ്ട് നബിസ്വലം ആ കഅബയെ പൂർവ്വസ്ഥിതിയിലാക്കുക എന്ന ആ ദീനിന്റെ താല്പര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉസ്മാൻ നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയതുപോലെ, കാരണം കഅബക്കൊരു ഫദലുണ്ട്, ആ ഫദലുള്ള സ്ഥലം കൃത്യമായിരിക്കണം. പക്ഷേ നബിസ്വലം അത് മാറ്റിവെച്ചു. എന്തുകൊണ്ട്? ഒരു മഫ്സദത്ത് അവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. മറ്റൊരു ഉദാഹരണം, ഖുർആൻ അല്ലാഹു തആല പറയുകയാണ്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമേ മുശ്രിക്കുകൾ ദുആ ചെയ്യുന്ന അവരുടെ ഇലാഹുകളെ നിങ്ങൾ തെറിവിളിക്കരുത്. കാരണം എന്താണ്? ഫയസുബ്ബുല്ലാഹ അദ്വം ബിഗൈരി ഇൽം, അവർ വിവരമില്ലാതെ തിരിച്ച് അള്ളാഹുവിനെ തെറി പറയും. അള്ളാഹുവിനെ അവർ തെറി പറയാൻ നിങ്ങൾ കാരണമാകരുത്. ഇവിടെ അവരെ ആ ആലിഹത്തിന് അവരുടെ വിഗ്രഹങ്ങളെ തെറി പറയരുത് എന്ന് പറയാനുള്ള സബബ് എന്താണ്? മഫ്സദത്തുണ്ടാകും, വലിയ അപകടം അതുകൊണ്ട് ഉണ്ടാകും. ധാരാളം കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഇമാമികളായിട്ടുള്ള പലരും പറഞ്ഞത് കാണാം, ദീൻ മുഴുവൻ കെട്ടിപ്പടുത്തിയിരിക്കുന്നത് ഈ കായിദയുടെ അടിസ്ഥാനത്തിലാണ്. ജൽബുൽ മസാലിഹി വതക്മീലുഹ വദർഉൽ മഫാസിദി വതഖലീലുഹ, പരമാവധി മസ്ലഹത്തുകൾ ഉണ്ടാക്കുക. ദീനിയായ മസ്ലഹത്തുകൾ, ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളല്ല, ദീനിയായ മസ്ലഹത്തുകൾ പരമാവധി നേടാൻ ശ്രമിക്കുക, അപകടങ്ങൾ പരമാവധി കുറക്കുക. ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പല പണ്ഡിതന്മാരും ഫുഖഹാക്കളും പറഞ്ഞത് കാണാൻ സാധിക്കും. ഇത് അവരുടെ സ്വന്തം വകയായി പറഞ്ഞതല്ല, ധാരാളം തെളിവുകൾ, ഞാനീ പറഞ്ഞത് ഏതാനും തെളിവുകൾ മാത്രം, ഇതുപോലെ നൂറുകണക്കിന് തെളിവുകൾ ഉദ്ധരിക്കാൻ സാധിക്കും. അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണം ഉണ്ടായപ്പോൾ ചില സഹാബത്ത് അതിൽ പെട്ടുപോയി അറിയാതെ. ഹസ്സാൻ ഇബ്നു സാബിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിയാണ്, അതുപോലെ മിസ്തഹ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട മഹാനായ സഹാബിയാണ്, അബൂക്കർ റളിയല്ലാഹു അൻഹു കുടുംബക്കാരനാണ്, ഹംന ബിൻത് ജഹ്ഷ് നബി സല്ലല്ലാഹു അലൈഹി ഭാര്യയുടെ സഹോദരിയാണ്, വളരെ ഫദലുള്ള സ്ത്രീയാണ്, അതുപോലെ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂൽ റസൂൽ മുനാഫിഖീൻ മുനാഫിഖുകളുടെ തലവൻ. നബി സല്ലല്ലാഹു അലൈഹി മൂന്ന് സഹാബിമാരെയും അടിച്ചു, ശിക്ഷ നടപ്പിലാക്കി, 80 അടി അടിച്ചു. ആരൊക്കെയാണ്? സ്വന്തം ബന്ധുക്കളാണ്, സഹാബത്താണ്, ബദരീങ്ങളാണ്, മഹാന്മാരാണ്. ഈ മുനാഫിക്കിന് അടിച്ചില്ല, ഇവരറിയാതെ ചെയ്തതാണ്. ഈ മുനാഫിക്ക് കരുതി കൂട്ടി ചെയ്തതാണ്, മുനാഫിക്കിന് അടിച്ചില്ല. എന്തുകൊണ്ട്? ഇയാൾ അടിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഇയാളുടെ കബീലക്കാരായ സഹാബത്തും മറ്റുള്ള സഹാബത്തും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നു. ഈ മുനാഫിക്കിന്റെ കബീലക്കാർ ഈ ശിക്ഷ നടപ്പിലാക്കാൻ അവർക്കൊരു മടി, സ്വന്തം കബീലയായതുകൊണ്ട്. ആയിഷ റളിയല്ലാഹു പറയുകയാണ് ആ കൂട്ടത്തിലെ ഒരു നേതാവിനെ കുറിച്ച്, ഫുലാൻ ഇന്ന സഹാബി, അദ്ദേഹം റജുലുൻ സാലിഹ്, നല്ലൊരു മനുഷ്യനാണ്. അഖദത്ഹുൽ അസബിയ്യ, പക്ഷേ കബീലയോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്ന് പിടികൂടി എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹുക്ക് അവരെ വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യമാണ്. എന്നിട്ട് കൂടി ആ ഫിത്ന ഒഴിവാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ ശിക്ഷ പിന്നെ തൽക്കാലം മാറ്റിവെച്ചത് എന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ഉൾക്കൊണ്ടു. എന്നിട്ട് ആ സഹാബിക്ക് ഉദർ കൊടുക്കുകയാണ്, ഒരു ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു ചിന്ത പിടികൂടി എന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞ ധാരാളം തെളിവുകൾ ഈ ഒരു കായിദക്ക്, ജൽബുൽ മസാലിഹ് വദർഉൽ മഫാസിദ് എന്നുള്ള കായിദക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഫഹ്മു സലഫിന്റെ കാര്യത്തിൽ ഗുലുവിലേക്ക് പോയിട്ടുള്ള ആളുകൾ, അവരിൽ മൂന്നാമത്തെ കൂട്ടർ, അഖീദയുടെ കാര്യത്തിൽ എല്ലാ അസറുകളും എടുക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടാമതായി എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും ഒരു സഹാബി, ഒരു സലഫിൽപ്പെട്ട ഒരാളുടെ അസറെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഹുക്കുമുകൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കൂട്ടർ ഇതാണ്, അവർ സലഫുകളുടെ കൗലുകൾ തത്ബീഖ് ചെയ്യുമ്പോൾ, അത് നടപ്പിലൊരുത്തുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുകയില്ല. ഉദാഹരണത്തിന് അവർ പറയും, ഒരാള് വന്നിട്ട് സംസാരിക്കുകയാണ്, സലഫിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമാമിനെ കുറിച്ച്, ഒരു ആലിമിനെ കുറിച്ച് കുറ്റം പറഞ്ഞു. അപ്പോ നമ്മുടെ മുന്നിൽ സംഭവിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഈ കൂട്ടരിൽപ്പെട്ട ഒരാളാണെങ്കിൽ പറയും, ജന്ദീഖ് എന്ന് പറയും. എന്താണ് തെളിവ്? ഇമാം അഹ്മദ് ചെയ്തിട്ടുണ്ട്. ജന്ദീഖ് എന്ന് പറഞ്ഞാൽ മുനാഫിഖ്, കാഫിർ എന്നാണ് ബാഹ്യമായ അർത്ഥം. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഒരാൾ വഖഅ ഫീ അഹ്ലിൽ ഹദീസ്, ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ച് ചീത്ത പറഞ്ഞു, ഹദീസ് പണ്ഡിതന്മാർ വിവരമില്ലാത്തവരാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ നഫദ സൗബഹു ഫഖാല ജിന്ദീഖുൻ ജിന്ദീഖ്, ഇമാം അഹമ്മദ് തന്റെ വസ്ത്രം കുടഞ്ഞുകൊണ്ട് അത് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി. എന്നിട്ട് പറഞ്ഞു, ജിന്ദീഖാണ് അവൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. ഇക്കാലത്ത് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? ഇക്കാലത്ത് ജഹിലാണ്, ആളുകൾ ജഹിലിലാണ്, അറിയുകയില്ല. ഉലമാക്കളുടെ ഫദലോ അല്ലെങ്കിൽ അഹ്ലു സുന്നത്തിന്റെ ഫദലോ ഒന്നും അറിയാത്ത സാധാരണക്കാരാണ്. അവരൊരാളെ കുറ്റം പറഞ്ഞാൽ നമുക്ക് ജിന്ദീഖ് എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. പക്ഷെ ഇക്കൂട്ടരിൽ ഇതുപോലെ നടപ്പിലാക്കണം, അത് ശരിയല്ല. കാലം നോക്കണം, സമയം നോക്കണം, സാഹചര്യം നോക്കണം, എന്നിട്ടാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഇതിനെ പൂർണ്ണമായി നിഷേധിക്കുന്ന ആളുകളുണ്ട്. അത് വളരെ ദയനീയമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങൾ ഈ ചെയ്യുന്ന ആളുകൾക്കും മറ്റുള്ള അഹ്ലു സുന്നത്തിൽപ്പെട്ട ആളുകൾക്കും വളരെ വലിയ അപകടമാണ്. നമ്മുടെ നാട്ടിൽ ഈ ഒരു ഫിക്ർ പ്രചരിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഷെയ്ഖ്, യമനിലുള്ള ഒരു ഷെയ്ഖ് എഴുതിയ ഒരു കിതാബ് കണ്ടു, അബ്ദുൽ ഹമീദ് ഹജൂരി എന്ന അയാളുടെ പേര്. അയാൾ എഴുതിയൊരു കിതാബ് അത്തമീ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്, അവരുടെ ആളുകൾ പ്രചരിപ്പിക്കുന്ന കിതാബാണ്. ഈ കിതാബിൽ അദ്ദേഹം പറയുകയാണ്, ഹജറിന്റെ കാര്യത്തിൽ ബിദഅത്തുകാരെ ഹജർ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു, അടിസ്ഥാനപരമായ നിയമം ബിദഅത്തിന്റെ ഫിർഖകളെ, കക്ഷികളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ കാര്യം നടപ്പിലാക്കുന്നതിൽ സമയവും കാലവും, സമയവും സന്ദർഭവും നാടും കാലഘട്ടവും പരിഗണിക്കുക എന്നുള്ളത് ഒരു പിഴച്ചവാദമാണ്. ഈ വാക്കാണ് യഥാർത്ഥത്തിൽ തെറ്റ്, ഇതൊരബദ്ധമാണ്. ഇത് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സമയവും സന്ദർഭവും നോക്കിയാണ് നടപ്പിലാക്കേണ്ടത്. ഇത് ഹജറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങൾക്കും ബാധകമായ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം ഇതിന് തെളിവ് പിടിച്ചത് അതാണ്, അതിലേറെ അത്ഭുതം. തെളിവാക്കിയത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞ ഒരു വാക്ക്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഷറഹുൽ ഉസൂൽ മിൻ ഇൽമിൽ ഉസൂൽ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ഇസ്ലാം എല്ലാ കാലത്തേക്കും ബാധകമാണ്, കാലത്തിനനുസരിച്ച് മാറുന്ന ദീനല്ല. അപ്പൊ കാലത്തിനനുസരിച്ച് മാറുന്ന ദീനല്ലെങ്കിൽ ഇസ്ലാമിലുള്ള ഈ നിയമം, ഹജറുൽ മുബ്തദിഅ്, ബിദഅികളെ ഒഴിവാക്കുക എന്ന നിയമം ഒരിക്കലും മാറുകയില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ തെളിവ്. ഈ തെളിവ് ഈ സന്ദർഭത്തിന് പറ്റിയതാണോ? ഒരിക്കലുമല്ല. ഇബ്നു ഉസൈമീൻ റഹ്മത്തോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറുകയില്ല, പക്ഷേ ചില നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സന്ദർഭവും സാഹചര്യവും നോക്കിയായിരിക്കണം എന്നാണ് ഇബ്നു ഉസൈമീൻ പറയുന്നത്. ഒരിക്കലും മസ്ലഹത്ത് മഫ്സദത്ത് നോക്കാൻ ഇസ്ലാമിൽ പാടില്ല എന്ന് ഷെയ്ഖ് ഉദ്ദേശിക്കുന്നില്ല. എന്താണ് അതിന്റെ തെളിവ്? ഷെയ്ഖ് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ എങ്ങനെ പറയും? ഷെയ്ഖിന്റെ മനസ്സിനറിയും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഹജറിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ബിദഅത്തുകാരെ ഹജർ ചെയ്യുമ്പോൾ മസ്ലഹത്തും മഫ്സദത്തും നോക്കിക്കൊള്ളണം എന്ന് ഇതേ ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജനറൽ ആയിട്ടൊരു വാക്കെടുത്തിട്ട് അല്ലെ ഇസ്ലാം കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരാണത് പറയുന്നത്, ഏത് നിയമങ്ങളൊക്കെയാണ് അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അത്തരക്കാരെ കുറിച്ചാണ് ഷെയ്ഖ് അവിടെ പറയുന്നത്. അതെടുത്തിട്ട് തെളിവ് പിടിച്ചുകൊണ്ട് ഷെയ്ഖിന്റെ പേരിൽ ഇങ്ങനെ ഒരു വാദം ഇദ്ദേഹം പറയുകയുണ്ടായി. ആർക്കും തെറ്റുപറ്റാം. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ കാരണം, അതുപോലെ ഈ വിഷയം പറയാൻ കാരണം, ഇത് അത്രയും പ്രചരിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പറയേണ്ടതില്ല, കാരണം അറിവുള്ള ആൾക്കാരാണ്, അവർക്ക് നമ്മളെക്കാളും എൽമുണ്ടാകും. പക്ഷേ അവരുടെ ഈ തെറ്റ് സമൂഹത്തിൽ പ്രചരിക്കുകയും അതിന്റെ പേരിൽ ബന്ധങ്ങൾ മുറിക്കുകയും സുഹൃത്തുക്കളും കുടുംബങ്ങളും ഒക്കെ ചിതറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം സാഹചര്യത്തിൽ പറയാൻ നിർവാഹമില്ല, അത് തിരുത്താനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് കൊടുക്കട്ടെ. ഇത് ദീനിനെതിരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുൻഗാമികൾ സ്വീകരിച്ച മാർഗത്തിനെതിരാണ്. സാന്ദർഭികമായി അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ചില ആളുകൾക്ക് മറ്റൊരു അസുഖം ബാധിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഗുലുവ് കാണുമ്പോൾ, നമ്മൾ മൂന്ന് തരത്തിലുള്ള ഗുലുവിനെ കുറിച്ച് പറഞ്ഞു ഫഹ്മു സലഫിന്റെ കാര്യത്തിൽ, ഇത് കാണുമ്പോൾ നേരെ വിപരീതമായ ഒരു റിയാക്ഷൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എല്ലാവരോടും വളരെ സ്നേഹബന്ധത്തിലായിരിക്കും. ഏത് വിധത്തിന് യഥാർത്ഥത്തിന്റെ ആളുടെയും തോൾ കൈയിട്ട് നടക്കും. ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇക്കാര്യത്തിൽ അതിരു കവിയുമ്പോൾ എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാവിധ മുസ്ലിം എന്ന് പറയുന്ന ആളുകളോടൊക്കെ അവ മുസ്ലിം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദലാലത്തിന്റെ ആളുകളുടെയും കൂടെ കൂടും, ത്യാഗത്തിന്റെ കാര്യത്തിൽ അവരോട് സഹകരിക്കും. അത് ശരിയല്ല. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് വികാരങ്ങളുടെയും ഇതുപോലെയുള്ള റിയാക്ഷന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കേണ്ടതല്ല. അത് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ആളുകൾ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ കുടുംബ വഴക്കുകളിൽ ആളുകൾ ചെയ്യുന്നുണ്ടാകും. ഒരാൾ ഇങ്ങോട്ട് ഒരടി അടിച്ചാൽ തിരിച്ച് നാലടി അടിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിലില്ല. അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്, ഫസ്തംസിക് ബില്ലദി ഊഹയ ഇലൈ, നിനക്ക് വഹയ കിട്ടിയത് നീ മുറുകെ പിടിക്കുക. ഇഹ്ദിന അസ്സിറാത്തൽ മുസ്തഖീം, നേരെയുള്ള സിറാത്തൽ മുസ്തഖീമിൽ നമ്മളെ ആക്കണമെന്നാണ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വികാരം, നമ്മൾ ഒരാൾ ഉപദ്രവിച്ചു, ഉപദ്രവിച്ചവന് കുറച്ച് കൊല്ലുള്ളവനാണ്, എന്നാ ശരി ഞാൻ കാണിച്ചാലും എന്ന് പറഞ്ഞ് നമ്മൾ നേരെ വിപരീതം കാണിക്കുക എന്നുള്ളത് അത് ആത്മഹത്യക്ക് തുല്യമാണ്. നമ്മളൊരാൾ ഉപദ്രവിച്ച നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് തന്നെ ഉപദ്രവം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ല വേണ്ടത്. നേരെ മറിച്ച് ശരഈയായ മസ്ലഹത്ത് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഒരുപോലെയല്ല പ്രവർത്തിക്കേണ്ടത്. ചില സമയത്ത് സലഫുകൾ ഈ പറഞ്ഞതുപോലെ ചെവിയിൽ വിരൽ വെച്ച് നമ്മൾ നിൽക്കേണ്ടി വരും. വിദേഹത്തിന്റെ ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ ഓടിപ്പോകേണ്ടി വരും. ചില സമയത്ത് നമ്മൾ ഉപദേശിക്കേണ്ടി വരും. ഇത് സമയവും സന്ദർഭവും കാലഘട്ടത്തിനും അനുസരിച്ച് മാറുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതാത് കാലത്തെ എൽമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. അതല്ലാതെ ഓരോരുത്തരും തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വഴിതെറ്റി വഴിതെറ്റി നമ്മുടെ അവസ്ഥ വളരെ മോശമാകും. അതുകൊണ്ട് സലഫു സാലിഹങ്ങളുടെ ഈ ഫഹ്മ് അത് ഇഅ്തിദാലോടുകൂടി, അത് പൂർണ്ണമായ രൂപത്തിൽ ഏതെങ്കിലും ഒരു വാക്കെടുത്ത് അതിർ കവിയാതെ അള്ളാഹുവിന്റെ റസൂലും ഉദ്ദേശിച്ചതുപോലെ സലഫു സാലിഹങ്ങളുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ വൈകാരികമായി ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും പറയുന്നത് കൊണ്ടോ അതിനുവേണ്ടി നമ്മൾ ദീൻ രൂപപ്പെടുത്താൻ തുനിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വളരെ മോശമാകും. അങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇത്തരത്തിലുള്ള നിലപാടുകൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം വിചാരണ ചെയ്യുക. ചില ആളുകൾ അവർ വ്യക്തിപരമായ ശത്രുത ഒരാളുടെ തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആശയങ്ങൾ കെട്ടിപ്പടുക്കും. ഈ അടുത്ത് ഒരു സംഭവം ഇതുപോലെ ശ്രദ്ധയിൽപ്പെട്ടു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മളെ മരണപ്പെട്ടു പോയ സക്കരിയ സലാഹിയെ കുറിച്ച് ഒരാൾ ഒരു പുസ്തകം എഴുതിയിരിക്കുകയാണ്. എന്താണ് പുസ്തകത്തിന്റെ പേര്? ജിന്ന് സേവ. അദ്ദേഹം ജിന്നിന് സേവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിദ്മത്ത്. ജിന്നിന് ഖിദ്മത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശിർക്കാണ്, കുഫറാണ്. അപ്പൊ ഇങ്ങനെ പച്ചയായ കുഫർ അദ്ദേഹം പഠിപ്പിച്ചു എന്നാണ് ആരോപിക്കുന്നത്. എന്താണ് കാരണം? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തോട് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലാഹു അലം. അതല്ലാതെ ന്യായമായ ഒരു കാരണം നമ്മൾ കാണുന്നില്ല. ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യൻ ഇപ്പൊ എന്താണ് ഇവിടെ, ആരെയാണ് ഉപദ്രവിക്കുന്നത്, എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്, എന്നിട്ട് ആരോപിക്കുന്നത് ഇദ്ദേഹം ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ സഹായം തരാൻ അനുവദിച്ചിരിക്കുന്നു. ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല, പക്ഷെ ഈ പറയുന്ന ഭാഗത്തിന്റെ ഒരു ഫോട്ടോ കണ്ടു. ആവർത്തിച്ച് ആവർത്തിച്ച് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ജിന്നിനോട് സഹായം തേടാൻ അത് ജായിസാണ്, അനുവദനീയമാണെന്ന് പറഞ്ഞു എന്ന് ആവർത്തിച്ച് പറയുകയാണ്. എന്താണ് കാരണം? വേറെ യാതൊരു മസ്ലഹത്തും കാണുന്നില്ല, വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യമല്ലാതെ മറ്റൊരു ലക്ഷ്യവും കാണുന്നില്ല. അങ്ങനെ ആയാൽ ഇങ്ങനെ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും വിദ്വേഷങ്ങളും ദീനിലേക്ക് കടത്തിക്കൂട്ടാൻ തുടങ്ങിയാൽ നമ്മൾ വഴിതെറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വഴിതെറ്റിയാൽ അവസാനം നമ്മൾ എത്തിപ്പെടുക ഒരു പ്രതികാരം തീർക്കലിൽ തുടങ്ങി അവസാനം വലിയ അധപ്പതനത്തിലായിരിക്കും. ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞതിലൂടെ ഈ മനുഷ്യന് എന്താണ് കിട്ടുന്നത്? ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ കദ്ദാബ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനം കിട്ടും. വൈനൽ അബ്ദ ലയഖ്സിബു വയതഹറൽ കദിബ്. ഒരു മനുഷ്യൻ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹത്ത യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അള്ളാഹുവിന്റെ അടുക്കൽ കദ്ദാബ് എന്ന് എഴുതപ്പെടും. ദുനിയാവിൽ ആൾക്കാർ എന്തും പറയും, ചിലപ്പോ ഷെയ്ഖ് എന്ന് വിളിക്കും, ചിലപ്പോ അതിലും വലിയ സ്ഥാനപ്പേരുകൾ നൽകിയെന്ന് വരും. പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ സ്ഥാനം എന്താണ്? അള്ളാഹു തആല നമ്മുടെ അവസ്ഥ നന്നാക്കട്ടെ, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ അവസ്ഥ നന്നാക്കട്ടെ. അള്ളാഹു നോക്കുന്നത് നമുക്കറിയാം എങ്ങോട്ടാണെന്ന്, അത് നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് തരത്തിലുള്ള ഉലുവും തക്സീറിനും നടുവിലുള്ള, ഇമാം ഔസായി പറഞ്ഞതുപോലെ ഷെയ്ത്താൻ ഇതിൽ രണ്ടിലേക്കും കൊണ്ടുപോകും. ഇത് രണ്ടിലേക്കും പോകാൻ കാരണം ചില വികാരങ്ങളും എടുത്തുചാട്ടങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതിലൊന്നും പെട്ടുപോകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ച് അത് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്നാ ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്നാ ഇജ്തിനാബഹ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വ മൗലാഹ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.